السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله أشرف الأنبياء وإمام المرسلين، صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين ومن سن بسنته إلى يوم الدين، أما بعد. ريم الله سهودر ملي سورتك له الله سبحانه وتعالى يوده ويدي بلك يوده نيام نرده شنغل مكه جيودة تند شردوم وردوم رحسيوم پرسيوم آيا مجوان ميگل لغلل فالي چوند خڑينا ترابنا سوكشي ജീവിക്കാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുറൂസുൻ ഫീ ഫിഖ്ഹി സിയാം, അഥവാ നോമ്പിൻ്റെ കർമ്മശാസ്ത്ര പാഠങ്ങൾ എന്ന വിഷയമാണ് അല്ലാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മൾ തുടങ്ങിയതും കഴിഞ്ഞ രണ്ട് ദർസുകളിലായി നമ്മൾ സംസാരിച്ചു വന്നതും. അൽഹംദുലില്ലാ, ഇന്നതിൻ്റെ മൂന്നാം ഭാഗമാണ് ഇൻഷാ അല്ലാഹ്. നോമ്പ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും നോമ്പിൻ്റെ ഇനങ്ങൾ, അതുപോലെ തന്നെ നോമ്പിൻ്റെ റുക്നുകൾ, അതുപോലെ റമദാനിലെ നോമ്പ് അതിൻ്റെ വിധിയും അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളും റമദാനിലെ നോമ്പ് നിർബന്ധമായി തീർന്ന ചില ഘട്ടങ്ങളും അതൊക്കെയാണ് എന്നീ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സംസാരിച്ചു പോകുന്നത്. നോമ്പ് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതാണെന്നും അത് നിർബന്ധമാണെന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ വിഷയം, ഇങ്ങനെ നിർബന്ധമായിട്ടുള്ള ഈ റമദാനിലെ നോമ്പ് ഒഴിവാക്കുന്നവൻ്റെ വിധി എന്ത്, അഥവാ മുസ്ലിമായിട്ടും ഈ നോമ്പ് ഒഴിവാക്കുന്നവൻ്റെ വിധി എന്ത്. മൂന്നാലൊരു കാരണത്താലാണ് ഈ നോമ്പ് ഒരാൾ ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ ഈ നോമ്പ് ഒഴിവാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് മൂന്നാലൊരു അവസ്ഥകളാണുള്ളത്. ഏതൊക്കെയാണത്? അതിലൊന്നാമത്തേത്, റമദാനിലെ ഈ നോമ്പ് ഷറഅല്ല, അത് നിർബന്ധമൊന്നല്ല എന്ന് പറഞ്ഞ് അതിൻ്റെ നിർബന്ധത്തെ അതിൻ്റെ ഫർദിയത്തിനെ നിഷേധിച്ചുകൊണ്ട് ഒഴിവാക്കുന്ന ഒരുത്തൻ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നോമ്പിൻ്റെ വിധി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നോമ്പിൻ്റെ ഫർദ് വുജൂബിനെ നിഷേധിക്കുന്ന ഒരാൾ മുർത്തദ്ദാവും കാഫിറായിത്തീരും. അവനതോടുകൂടി ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അവനതിൽ നിന്നും തൗബ ചെയ്തില്ല എങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം അവന് വധശിക്ഷയാണ് നൽകപ്പെടുക. രണ്ടാമത്തെ കാരണം, അല്ലെങ്കിൽ രണ്ടാമത്തെ അവസ്ഥ, ഈ നോമ്പ് നിർബന്ധമാണ് എന്നൊക്കെ അംഗീകരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മടി കാരണത്താൽ, അല്ലെങ്കിൽ അലംഭാവം കാരണത്താൽ, അലസത കാരണത്താൽ അവൻ അത് ഒഴിവാക്കുകയാണ്. ഇങ്ങനെയുള്ളവൻ അള്ളാഹുവിനോട് ധിക്കാരമാണ് ചെയ്യുന്നത് എന്നതിൽ സംശയമില്ല. വൻ പാപമാണ് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ശിക്ഷ ലഭിക്കുന്ന വലിയ തെറ്റാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആദ്യം പറഞ്ഞ വ്യക്തിയെപ്പോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയല്ല എന്ന് മാത്രം, പക്ഷേ അറിഞ്ഞിരിക്കേണ്ട കാര്യം വൻ പാപമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചില ആളുകളെ കാണാൻ സാധിക്കും. അവർ പുറമെ ആളുകളുമായി നോമ്പുള്ള ആളുകളുമായി കൂടുകയും അവരുമായി പള്ളിയിലൊക്കെ പോകും, അവരുമായി കൂടെ കൂടും. പുറമെ കണ്ടാൽ അയാൾക്ക് അങ്ങനെയുള്ള ആളുകളെ നോമ്പുകാരനായി തന്നെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അവന് നോമ്പുണ്ടായിരിക്കില്ല, കാരണം ഇതാരും അറിയില്ലല്ലോ. അവൻ നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് ആളുകൾക്കറിയാൻ കഴിയില്ല. എന്നാൽ അവൻ തനിച്ചാകുന്ന സന്ദർഭത്തിൽ അവന് ഭക്ഷണം കഴിക്കുകയും മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് വലിയ തെറ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ്, മാസിയത്താണ്, കബീറത്താണ്, വൻ പാപമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൽ ശിക്ഷ ലഭിക്കുന്ന വൻ പാപമാണ് ഈ ഒരു കാര്യം എന്നവർ മനസ്സിലാക്കട്ടെ. മൂന്നാമത്തേത്, നോമ്പെടുക്കാതിരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്ന ചില കാരണങ്ങളാൽ നോമ്പ് ഒഴിവാക്കുന്നത്, അഥവാ മതപരമായി അനുവദിക്കപ്പെട്ട ചില ഇളവുകളാൽ നോമ്പ് ഒഴിവാക്കുക. ഇതാണ് മൂന്നാമത്തെ അവസ്ഥ. ഏതുപോലെ രോഗം, യാത്ര, ഇങ്ങനെയുള്ള ചില അവസരങ്ങളിൽ നോമ്പ് ഒഴിവാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം ഇളവ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുലയൂട്ടുന്നവർ, ഗർഭിണികൾ, ഇവർക്കൊക്കെ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്, ഒഴിവാക്കാൻ ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈദും നിഫാസുമുള്ള സ്ത്രീകൾ, ഇവർ നോമ്പ് നോൽക്കാൻ പാടില്ല, ഒഴിവാക്കുകയാണ് വേണ്ടത്. നോമ്പ് നോക്കുക എന്നുള്ളത് ഹറാമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനെയുള്ള ഇസ്ലാം അനുവദിച്ച ശരഈയായ ഇളവുകളാൽ നോമ്പ് ഒഴിവാക്കുന്നത്, ഇതാണ് മൂന്നാമത്തെ അവസ്ഥ. ഇങ്ങനെയുള്ള ആളുകൾ മറ്റുള്ള ദിവസങ്ങളിൽ നോമ്പ് നോറ്റ് വീട്ടേണ്ടതാണ്. ഇൻഷാ അള്ളാ ഇതുമായി ബന്ധപ്പെട്ട, ഖളാഉമായി ബന്ധപ്പെട്ട വിശദീകരണം ഇൻഷാ അള്ളാ ഒരു പ്രത്യേക ദർസിൽ തന്നെ ഇൻഷാ അള്ളാ നമ്മൾ പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഇൻഷാ അള്ളാ കൂടുതൽ വിശദീകരിക്കാവുന്നതാണ് ഇൻഷാ അള്ളാ. ഇതൊക്കെയാണ് റമളാനിൽ നോമ്പ് ഒഴിവാക്കപ്പെടുന്ന മൂന്നവസ്ഥകൾ. ഇനി ഇൻഷാ അള്ളാ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം, ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധമായി തീരുന്നത്, ആരുടെ മേലൊക്കെയാണ് നോമ്പ് നിർബന്ധമാകുന്നത് എന്ന വിഷയമാണ് ഇൻഷാ അള്ളാ. يجب صوم على كل مسلم بالغ عاقل قادر مقيم سالم من الموانع. അഥവാ പ്രായപൂർത്തിയായ, ബുദ്ധിയുള്ള, നാട്ടുകാരനായ അഥവാ യാത്രക്കാരനല്ലാത്ത, അതുപോലെ തന്നെ ആരോഗ്യശേഷിയുള്ള, നോമ്പ് നോൽക്കാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ലാത്ത മുഴുവൻ മുസ്ലിമിൻ്റെ മേലും നോമ്പ് നിർബന്ധമാണ്. എന്തൊക്കെയാ പറഞ്ഞത്? പ്രായപൂർത്തിയായ, ബുദ്ധിയുള്ള, ആരോഗ്യശേഷിയുള്ള, നാട്ടുകാരനായിരിക്കുക അഥവാ യാത്രക്കാരനല്ലാത്ത, നോമ്പ് നോക്കാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ലാത്ത മുഴുവൻ മുസ്ലിമിൻ്റെ മേലും നോമ്പ് നിർബന്ധമാണ്. ആറ് കാര്യങ്ങളാണ് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഷുറൂത്തു സിയാം, അഥവാ നോമ്പ് സ്വീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ നോമ്പ് നിർബന്ധമായി തീരാനുള്ള നിബന്ധനകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ആറ് കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ള വിശദീകരണമാണ് ഇൻഷാ അള്ളാ ഈ ഒരു ദിവസത്തിൽ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് എന്താണ്? യജിബു സൗമു അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാണ്. അപ്പോൾ ഒന്നാമത്തെ ഷർത്ത് ഇസ്ലാമാണ്. നോമ്പ് നോക്കുന്നയാൾ, നോമ്പ് അനുഷ്ഠിക്കുന്നയാൾ മുസ്ലിമായിരിക്കണം. നോമ്പ് മാത്രമല്ല, ഇസ്ലാമിൽ ഏത് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിലും ഒന്നാമത്തെ ഷർത്ത് എന്താണ്? ആ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തി മുസ്ലിമായിരിക്കണം എന്നുള്ളതാണ്. കാഫിറാകട്ടെ, മുഷരിക്കാകട്ടെ, മുർത്തദ്ദാകട്ടെ, ഇവരൊക്കെ ഇസ്ലാം എന്നുള്ള ഈ ഷർത്തോടുകൂടി പുറത്താണ്. അപ്പം അവരിൽ നിന്ന് നോമ്പ് മാത്രമല്ല മറ്റേത് ഇബാദത്തുകളും സ്വീകാര്യയോഗ്യമാവുകയില്ല. എത്ര തന്നെ വലിയ അമല്, എത്ര തന്നെ നല്ല കർമ്മം ചെയ്തിട്ടും കാര്യമില്ല, അതൊന്നും മുസ്ലിം അല്ലാത്തവരിൽ നിന്ന് ആ രീതിയിലുള്ള അമലുകളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ ഷർത്ത്. എന്താണ് ഇതിനുള്ള തെളിവ്? എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലവ് അഷ്റകു ലഹബിത അൻഹും മാ കാനു യഅമലൂൻ. അവരെങ്ങാനും ഷിർക്ക് ചെയ്താൽ അവർ പ്രവർത്തിച്ചതൊക്കെ നിഷ്ഫലമായി തീരും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, وما منعهم ان تقبل منهم نفقاتهم الا انهم كفروا بالله ورسوله ولا ياتون الصلاه الا وهم كسالى ولا ينفقون الا وهم كارهون. عندنا الله سبحانه وتعالى പറഞ്ഞു, അവരുടെ അടുക്കൽ നിന്ന് അവരുടെ സദഖകൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം എന്തല്ലാതെയല്ല, الا انهم كفروا بالله ورسوله, അവർ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും അവിശ്വസിച്ചിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ആയത്ത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഇനിയും ഒരുപാട് തെളിവുകൾ കാണുവാൻ സാധിക്കും. കാഫിറിൻ്റെ, മുസ്ലിമല്ലാത്തവരുടെ അമലുകൾ സ്വീകാര്യമല്ല എന്ന് അറിയിക്കുന്നതായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കാഫിർ അഥവാ അമുസ്ലിം എന്ത് തന്നെ പ്രവർത്തിച്ചാലും അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ ആ കർമ്മങ്ങളായി അമലുകൾ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അവൻ പരലോകത്ത് കൂടുതൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം. അതിൻ്റെ പേരിൽ നരകത്തിൽ അവന് ശിക്ഷ വർദ്ധിപ്പിച്ച് നൽകും. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, എന്നാൽ അതിൻ്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണത്? കാരണം അവനിൽ നിന്ന് ആ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള ഒന്നാമത്തെ തടസ്സം അവനിൽ നിന്ന് നീങ്ങിയിട്ടില്ല. അതെന്താണ്? കുഫ്ർ എന്നുള്ള തടസ്സമാണ്. അത് നീക്കിയാൽ മാത്രമേ അവനിൽ നിന്ന് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അപ്പൊ നോക്കൂ, നിഅമത്തുൽ ഇസ്ലാം, ഇസ്ലാം എന്നുള്ള മഹത്തായ അനുഗ്രഹത്തിന്റെ വില നോക്കൂ. അൽഹംദുലില്ലാഹി അലാ നിഅമത്തിൽ ഇസ്ലാം. ഒരു നന്മ, ഒരു ചെറിയ നന്മ ചെയ്താൽ അതിന്റെ പത്തിരട്ടി പ്രതിഫലം, അല്ല 700, അതല്ല, അതിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്ന അത്ര പ്രതിഫലം ആ ചെറിയ നന്മക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തും. അൽഹംദുലില്ലാഹി അലാ നിഅമത്തിൽ ഇസ്ലാമി വൽ ഈമാൻ. അപ്പൊ അതാണ് കാര്യം. പറഞ്ഞു വന്നത് നോമ്പ് എന്നുള്ളത് സ്വീകരിക്കപ്പെടാൻ ഒന്നാമത്തെ നിബന്ധന ഇസ്ലാം എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, നമ്മുടെ നാടുകളിലുള്ള ചില മുസ്ലിങ്ങളിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു സംഗതിയാണ്, റമദാൻ മാസമായാൽ അവരും നോമ്പ് നോക്കുന്നു എന്ന് പറയപ്പെടുന്നു. ചില ആളുകൾ അങ്ങനെ ചെയ്യുന്ന, ചില മുസ്ലിങ്ങളിൽ ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അവർ പല ഉദ്ദേശങ്ങളാൽ അങ്ങനെ പ്രവർത്തിക്കുന്നവരായിരിക്കാം. അവരോട് നമുക്ക് പറയാനുള്ളത് എന്താണ്? അവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ്? അവരോട് നമുക്ക് പറയാനുള്ളത് എന്താണ്? ഒറ്റ കാര്യം അവരോട് നമുക്ക് പറയാനുള്ളൂ, ഈ നോമ്പും അതുപോലെയുള്ള ഇസ്ലാമിലെ മറ്റുള്ള ഇബാദത്തുകൾ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗുണമാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ യഥാർത്ഥ ഗുണമാണ്, യഥാർത്ഥ ഫലമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അഥവാ യഥാർത്ഥ ഫലം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, അതായത് സ്വർഗമെന്ന യഥാർത്ഥ ഹഖീഖിയായ ഫലം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക, മുസ്ലിങ്ങളാവുക. എന്നിട്ട് നിങ്ങൾ അമല് ചെയ്തോ, നോമ്പ് നിസ്കാരമുള്ള മറ്റുള്ള ഇബാദത്തുകൾ നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കുകയും നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യും. ഇതേ നമുക്ക് അവരോട് പറയാനുള്ളൂ. അല്ലാതെ അവർ എത്ര നോമ്പ് നോറ്റിട്ടും എത്ര മറ്റുള്ള അമലുകൾ ചെയ്തിട്ടും കാര്യമില്ല. അവർക്ക് ഒരുപക്ഷെ ആരോഗ്യപരമായ സഹിയായ ചിലപ്പോൾ മറ്റ് ഉപകാരങ്ങൾ ലഭിച്ചെന്ന് വരാം, ചിലപ്പോൾ ലഭിക്കാതിരിക്കാം, അത് വേറെ വിഷയം. പക്ഷെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കപ്പെടുകയില്ല. അപ്പോൾ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് ഇസ്ലാമാണ്. ഇനി ഒരു അമുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അവന് ഒരു അമുസ്ലിം റമദാൻ മാസത്തിന്റെ പകുതിയിൽ അല്ലെങ്കിൽ ഇടയിൽ വെച്ച് അവൻ മുസ്ലിമാവുകയാണ് എങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്താണ്? അവനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള റമദാൻ മാസത്തിലെ ബാക്കിയുള്ള ദിവസങ്ങൾ അവൻ നിർബന്ധമായും നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. മുമ്പ് കഴിഞ്ഞ നോമ്പ് ദിവസങ്ങളെ അവൻ ഖദാ വിട്ടേണ്ടതില്ല, അവൻ്റെ മേൽ ഖദാ ഇല്ല. കാരണം എന്താണ്? ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയാണ്. ഇനി റമദാനിൽ ഒരു പകലിലാണ് ഒരാൾ മുസ്ലിമാവുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇമാം ഷാഫിഈയും അതുപോലെയുള്ള ഇമാം ഷാഫിഈ റഹിമഹുള്ള അതുപോലെയുള്ള മറ്റ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് പോലെ കാണാൻ സാധിക്കും. അതായത് അവനെ സംബന്ധിച്ചിടത്തോളം മഗ്രിബ് വരെയുള്ള ബാക്കിയുള്ള സമയം ഭക്ഷണം അതുപോലെയുള്ള നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഏർപ്പെടാതെ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം മുസ്തഹബായ കാര്യമാണെന്നാണ് പറയുന്നത്. ഇമാം അഹമ്മദ് റഹിമഹുള്ള അതുപോലെയുള്ള മറ്റ് ചില പണ്ഡിതന്മാർ നിർബന്ധമാണ് ഈ കാര്യം, അങ്ങനെ ചെയ്യൽ നിർബന്ധമാണെന്നുള്ള അഭിപ്രായക്കാരാണ്. വല്ലാഹു അഅലം. എന്തായാലും ആ ദിവസം അവന് ഖദാ വിട്ടേണ്ടതില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം അവന് നോറ്റ് വിട്ടേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള ദിവസങ്ങളാണ് അവൻ നിർബന്ധമായി നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. ഇനി രണ്ടാമത്തെ നിബന്ധന എന്താണ്? നമ്മൾ പറഞ്ഞു യജിബു അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ. രണ്ടാമത്തെ ഷർത്ത് ബുലൂഗത്ത് എന്നുള്ളതാണ്, പ്രായപൂർത്തിയാവുക എന്നുള്ളത്. പ്രായപൂർത്തി എത്താത്ത കുട്ടികളുടെ മേൽ നോമ്പ് എന്ന് മാത്രമല്ല ഒരു ഇബാദത്തും നിർബന്ധമാകുന്നില്ല. ഇതിനുള്ള തെളിവ് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. റുഫിഅൽ ഖലമു അൻ സലാസ, അൻ നായിമി ഹത്താ യസ്തൈഖിദ് വഅൻ സബിയ്യി ഹത്താ യഹ്തലിം വഅൻ മജ്നൂനി ഹത്താ യഫീഖ്. മൂന്നാളുകളിൽ നിന്ന് അമലുകൾ രേഖപ്പെടുത്തുന്ന പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. ആരൊക്കെയാണത്? ആനി നായിമി ഹത്താ യസ്തൈഖ്, ഉറങ്ങുന്ന ഒരാൾ എഴുന്നേൽക്കുന്നത് വരെ. അതുപോലെ തന്നെ വഅനി സബിയ്യി ഹത്താ യഹ്തലിം, ഇതാണ് നമ്മുടെ തെളിവ്. ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്നത് വരെ. വഅനിൽ മജ്നൂനി ഹത്താ യഫീഖ്, ഒരു ബുദ്ധി തകരാറ് സംഭവിച്ച ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ ആ ബുദ്ധി തിരിച്ചു വരുന്നത് വരെ, സ്വബോധം തിരിച്ചു വരുന്നത് വരെ. അപ്പൊ ഇതാണ് ഇതിനുള്ള തെളിവ്. പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമല്ല. ഇനി ചെറിയ കുട്ടികൾ നോമ്പെടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, അവർക്ക് നോമ്പ് നോക്കാവുന്നതാണ്. റമദാനിലെ നോമ്പ് ശീലമാവാനും അത് പരിചയമാവാനൊക്കെ അവരോട് അതിനെ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ കൽപ്പിക്കുക എന്നുള്ളത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മുസ്തഹബായ നല്ലൊരു കാര്യമാണ്. അങ്ങനെ അവർ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ അതിൻ്റെ അജിർ, അതിൻ്റെ പ്രതിഫലം അവരെ പ്രേരിപ്പിച്ച രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ ലഭിക്കുന്നതാണ് ഇൻഷാഅള്ളാ. ഇങ്ങനെ മുൻഗാമികളെപ്പെട്ട സഹാബത്തും താബിങ്ങളൊക്കെ ചെയ്തതായി ഹദീസ് കിതാബുകളിൽ കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ ബാബു സൗമി സുബിയാൻ, കുട്ടികളുടെ നോമ്പിനെ പറ്റി പറയുന്ന അധ്യായം എന്ന് ഒരു അധ്യായം തന്നെ കാണാൻ സാധിക്കും. ആ ബാബിൻ്റെ അധ്യായത്തിൻ്റെ ചുവടെ മമ്മുഖലി റഹിമുള്ള ഒരു അസർ കൊടുക്കുന്നുണ്ട്. അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് റമദാൻ മാസത്തിൽ കണ്ടുപിടിച്ചോ അത് മസ്തായി ഒരാള് ഉമർ അള്ളാഹുവിൻ്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ വ്യക്തിയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈലക്, നിനക്ക് നാശം, വസ്തിബിയാനു നസിയാം, നമ്മുടെ കുട്ടികൾ പോലും നോമ്പ് നോക്കുന്നുണ്ട്. അങ്ങനെ ആ വ്യക്തിക്ക് മദ്യപിച്ചതിൻ്റെ ശിക്ഷ ഹദ്ദ് നടപ്പിലാക്കി എന്നാണ് ആ അസറിലുള്ളത്. അപ്പോൾ കുട്ടികളെ നോമ്പ് നോമ്പ് നോക്കാൻ ശീലിപ്പിക്കാറുണ്ടായിരുന്നു, നോമ്പ് നോക്കാറുണ്ടായിരുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇമാം ബുഖാരി ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്, ആഷൂറ നോമ്പുമായി ബന്ധപ്പെട്ട് സഹാബത്ത് പറഞ്ഞൊരു കാര്യം, അവർ തങ്ങളുടെ കുട്ടികളെ നോമ്പ് അനുഷ്ഠിപ്പിക്കാറുണ്ടായിരുന്നു അഥവാ നോമ്പ് നോക്കാൻ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഹദീസ് കൊടുത്തു. അതിപ്രകാരമാണ്, സഹാബി പറയാണ് ആ ഹദീസിൽ, വനുസവി മുസ്ലിബിയാൻ എന്ന സഹീർ, നമ്മൾ നമ്മുടെ ചെറിയ മക്കളെ നോമ്പ് നോപ്പിക്കാറുണ്ടായിരുന്നു. വനദഹബു ഇലൽ മസ്ജിദ്, നമ്മൾ പള്ളിയിലേക്ക് പോകും. ഫയുജാലുലഹും ലുഅബ മിനൽ ഐഹ്മി ഫൈദാ ബക അഹദുഹും അല ത്വാമി അഅതൈനാഹും ഇയാഹ ഇൻദ ഇഫ്താർ. അങ്ങനെ നമ്മൾ അവരെ വിട്ട് പള്ളിയിലേക്ക് പോകും. അവർ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞാൽ അവർക്ക് ചെറിയ കളിപ്പാട്ടങ്ങൾ കൊടുക്കും, കളിക്കാനുള്ള സംഗതികൾ കൊടുക്കും. അങ്ങനെ അവർ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞാൽ അവർക്ക് അത് കൊടുക്കും. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം, തുൽഹീഹിം ഹത്ത യുതിം അഅതൈനാഹും ലുഅബത തുൽഹീഹിം ഹത്ത യുതിമു സൗമഹും. അങ്ങനെ അവർക്ക് കളിപ്പാട്ടം കൊടുത്താൽ അവർ അതിൽ ശ്രദ്ധിച്ച് അവരുടെ വിശപ്പില്ലാണ്ടാവും. അവരതിൽ ശ്രദ്ധിച്ച് അവരുടെ വിശപ്പ് അവർക്ക് അറിയുകയില്ല. അങ്ങനെ അവരവരുടെ നോമ്പ് മുറിക്കുന്നത് വരെ അഥവാ ഇഫ്താർ വരെ അവരങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസമാവാത്ത രൂപത്തിൽ, അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ അവരെ കൊണ്ട് നോമ്പ് പരിശീലിപ്പിക്കുക എന്നുള്ളത് രക്ഷിതാക്കൾക്ക് നല്ല കാര്യമാണ്, അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അവർക്ക് പ്രയാസമാകരുത്. എല്ലാ ദിവസവും നോമ്പ് നോക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാവും. അവരെ സംബന്ധിച്ച് അവർക്ക് യോജിച്ച രീതിയിൽ, പ്രയാസമാവാത്ത രീതിയിൽ അവർ അങ്ങനെ ചെയ്യുന്നത് പ്രോത്സാഹിക്കപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ കുട്ടികളെ തർബിയത്ത് ചെയ്യുമ്പോൾ രക്ഷിതാക്കളായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പലരിലും സംഭവിക്കുന്നൊരു വീഴ്ചയാണ്. അതായത്, പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യത്തിലും നിർബന്ധിപ്പിക്കുന്നു, അഥവാ ഫറദായിക്കോട്ടെ സുന്നത്തായിക്കോട്ടെ ഒരു കാര്യത്തിലും നിർബന്ധിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ അവരോട് കൽപ്പിക്കാൻ പാടില്ല. ഏഴും ആറും ഏഴും എട്ടൊക്കെ വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരമായിക്കോട്ടെ നോമ്പായിക്കോട്ടെ ഒരു കാര്യം, സുന്നത്തായാലും ഫറദായാലും ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കരുത്. സുന്നത്തിന്റെ വിഷയത്തിൽ തീരെയില്ല, ആദ്യം തുടങ്ങേണ്ടത് അവർ ഫർള് പ്രേരിപ്പിച്ചുകൊണ്ടാണ്. മറിച്ച് അവരോട് സംസാരിക്കേണ്ടത് അവരെ ആ ഇബാദത്തുകളെ ഇഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ നല്ല സംസാരത്തോടുകൂടി നല്ല രീതിയിൽ അവരോട് സംസാരിച്ച് ആ അമലുകൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. നോമ്പായാലും നിസ്കാരമായാലും എന്തായാലും ഫർദിലാണ് ആദ്യം മുൻഗണന കൊടുത്ത് അവരതിനെ ചെയ്യാൻ ശീലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് അതിനെ ആ അമലിനോട് അവർക്ക് ഇഷ്ടമുണ്ടാക്കി തീർക്കുന്ന രൂപത്തിൽ സംസാരിക്കുകയാണ് വേണ്ടത്. മറിച്ച് ഒരിക്കലും അവരുടെ കൽബ് ദുനിയാവിയായ കാര്യങ്ങളോട് ബന്ധിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ പ്രേരിപ്പിക്കുന്നത് ശരിയല്ല. ഇന്ന ചെയ്താൽ നിനക്ക് ഇത്ര മുട്ടായി തരാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇത്ര പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് നാളെ ഇന്ന കാര്യം തരാം എന്ന് പറഞ്ഞ് അവരുടെ ദുനിയാവിയായ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ കൽബ് ദുനിയാവിയായ കാര്യങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇബാദത്തെ നമ്മൾ പ്രേരിപ്പിക്കുന്നത് ശരിയായ തർബിയത്തിന്റെ രീതിയല്ല. മറിച്ച് അവരോട് പറയേണ്ടത് ആ അമലിനെ ഇഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ, അള്ളാഹുമായി അവരുടെ കൽബിനെ ബന്ധപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ അവരോട് അമലിനെ പ്രേരിപ്പിക്കുക. അത് നോമ്പായ നിസ്കാരമായാലും എന്തായാലും അങ്ങനെ തന്നെ പറയേണ്ടത് എന്താണ്? നിസ്കരിക്കുക. മോനെ നിസ്കരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതാല നിന്നെ ഇഷ്ടപ്പെടും, അള്ളാഹു സുബ്ഹാനഹു വതാല തൃപ്തി ലഭിക്കും, അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗം തരും, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് ആമലിനോടും അള്ളാഹുവിനോടും ബന്ധിപ്പിക്കുന്ന രൂപത്തിൽ അവരെ നല്ല രൂപത്തിൽ സംസാരിച്ച് അവരെ ആമലിന് പ്രേരിപ്പിക്കുകയാണ് ശരിയായ തർബിയത്തിന്റെ രീതി. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറിച്ച് ദുനിയാവിയ കാര്യങ്ങൾ കൊടുക്കാവുന്നതാണ്, കൊടുക്കാൻ പാടില്ല എന്നല്ല, കൊടുക്കാവുന്നതാണ്. പക്ഷെ സൂക്ഷിക്കേണ്ടത് എന്താണ്? അമലുകൾ ചെയ്താൽ ദുനിയാവിയ കാര്യങ്ങൾ, കുട്ടി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാം, ആവശ്യപ്പെട്ട കൊടുക്കുകയും ചെയ്യാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു വന്നത് കുട്ടികളുടെ കൽബ് ഹൃദയം അള്ളാഹുമായി ബന്ധപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കണം. എന്ത് പറഞ്ഞാലും എന്ത് രീതി സ്വീകരിച്ചാലും കുട്ടികളുടെ കൽബ് അള്ളാഹുമായി ബന്ധപ്പെട്ട രൂപത്തിൽ, ആ അമലിനെ ഇഷ്ടപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ സംസാരവും പെരുമാറ്റവും ഉണ്ടാവേണ്ടത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഷർത്ത്, അൽബുലൂഗ്, പ്രായപൂർത്തി. നോമ്പ് നിർബന്ധമാവാനുള്ള രണ്ടാമത്തെ നിബന്ധന പ്രായപൂർത്തിയാവുക എന്നുള്ളതാണ്. എന്താണ് ഒരു കുട്ടി പ്രായപൂർത്തിയായി എന്ന് തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്താണ്? മൂന്ന് അടയാളങ്ങളാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി, പണ്ഡിതന്മാരുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹദീസ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് അടയാളങ്ങളാണ് അവർ പ്രായപൂർത്തിയായി എന്ന് മനസ്സിലാക്കാനുള്ള മൂന്ന് അടയാളങ്ങൾ. ഒന്നാമത്തത് ഇഹ്തിലാം അഥവാ സ്ഖലനം സംഭവിക്കുക. രണ്ടാമത്തത് ഇംബാതു ശാലി ഹൗല ആന, ഗുഹ്യസ്ഥാനത്തിന് ചുറ്റും രോമം മുളക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തത് 15 വയസ്സ് പൂർത്തിയാവുക. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നാലാമതൊരു കാര്യം കൂടിയുണ്ട്, ഹൈദ രക്തം വരിക. ഇത്രയും കാര്യങ്ങളാണ് അലാമത്തുൽ ബുലൂ, പ്രായപൂർത്തിയായി എന്നുള്ളതിൻ്റെ അടയാളം. ഒന്നാമത്തത് എന്താണ്? ഇഹ്തിലാം, സ്ഖലനം സംഭവിക്കുകയാണ്. തെളിവ് എന്താണ്? നമ്മൾ നേരത്തെ ഹദീസ് പറഞ്ഞു, റുഫി അൽ ഖലമു അൻ തലാസ, മൂന്നാളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതിൽ പറഞ്ഞത് എന്താണ്? വാനി സബീ ഹത്താ യഹ്തലി, ഒരു കുട്ടി പ്രായപൂർത്തി ഇഹ്തിലാം സംഭവിക്കുന്നതുവരെ, പ്രായപൂർത്തിയാകുന്നതുവരെ. ഈ ഹദീസ് അതിൽ തെളിവാണ്. അതുപോലെ തന്നെ ഇബ്നു ഹജറ് അസ്ഖലാനി ഇത് ഇഹ്തിലാം എന്നുള്ളത് പ്രായപൂർത്തിക്കുള്ള തെളിവാണ് എന്നുള്ളതിന് ഇജ്മാഉ പറഞ്ഞിട്ടുണ്ട്. ഇജ്മാഉ ഉണ്ട്, പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ അടയാളം എന്താണ്? ഇംബാ തുഷാ, അഥവാ ഗുഹ്യാവയവത്തിന് ചുറ്റും രോമം മുളക്കുക എന്നുള്ളത്. ഇതൊരു തെളിവ് എന്താണ്? അതിയ അൽ ഖുറദി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുമായി ബന്ധപ്പെട്ട സംഭവം ആണ് ഇതിനുള്ള ഈ കാര്യത്തിനുള്ള തെളിവ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ബനു ഖുറൈള അഥവാ ആ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സമയത്ത് തടവിലാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാണ് ഫഖാന മൻ അംബത ഖുതിൽ, അങ്ങനെ തടവിലാക്കപ്പെട്ടവരിൽ നിന്ന് ഇങ്ങനെ രോമം മുളച്ച ആളുകളെ വധിച്ചു കളയും. വമല്ലം യുംബിത് ഖുല്യ സബീലു, അങ്ങനെ രോമം മുളക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവനെ വെറുതെ വിടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്ഥിരപ്പെട്ട കാര്യമാണ് കുട്ടികളെ യുദ്ധത്തിൽ കൊല്ലാൻ പാടില്ല എന്നുള്ളത് നിയമമായി റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ രോമം മുളക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവനെ വെറുതെ വിടും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫകുന്തു ഫീമൻ ലം യുംബിത് ഫഖുല്ലി സബീൽ, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു അതുകൊണ്ട് തന്നെ വെറുതെ വിടും. അപ്പം ഈ ഹദീസ് തെളിവുപിടിച്ചിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെ ഗുഹ്യാവയത്തിന് ചുറ്റും രോമം മുളക്കുക എന്നുള്ളത് ആലാമത്തിൽ ബുലോ, പ്രായപൂർത്തിയാവുന്നതിൻ്റെ അടയാളങ്ങൾപ്പെട്ട ഒരു അടയാളമാണ്. മൂന്നാമത്തത് എന്താണ്? ഇസ്മാ ഖംസ അശ്ഹുർ സന, 15 വയസ്സ് പൂർത്തിയാവാറുള്ളത്. ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഇതിനവർ തെളിവുപിടിക്കുന്ന ഹദീസ് എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, ഉഹദ് യുദ്ധ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല, കാരണം അന്ന് എനിക്ക് 14 വയസ്സായിരുന്നു. എനിക്ക് പിന്നീട് ഖന്ദഖ് യുദ്ധ സന്ദർഭത്തിൽ എന്നെ അനുവദിക്കുകയും ചെയ്തു, അന്ന് എനിക്ക് 15 വയസ്സായിരുന്നു. ഇവിടെ ഈ ഹദീസ് തെളിവുപിടിച്ചിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് 15 വയസ്സ് എന്നുള്ളത് പ്രായപൂർത്തിയുടെ അടയാളമാണ്. അതുപോലെ തന്നെ നാലാമത്തത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യം പറഞ്ഞ മൂന്നും അവർക്ക് ഉൾപ്പെടും. അതുപോലെ തന്നെ നാലാമതായി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദ് രക്തം പുറത്തു വരിക എന്നുള്ളത്. ഈ നാല് കാര്യങ്ങളാണ് പ്രായപൂർത്തിയാവാനുള്ള പ്രായപൂർത്തിയായ എന്നതിനുള്ള അടയാളങ്ങൾ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണ്, ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് സംഭവിക്കണം എന്നല്ല ഈ പറഞ്ഞത്. അതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തന്നെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രായപൂർത്തി എത്തിയിരിക്കുന്നു. അതോടുകൂടി അവന് ഇസ്ലാമിൻ്റെ മുഴുവൻ കാര്യങ്ങളും അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി തീരും. ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്നതുകൂടി അവന് അവൻ്റെ മേൽ നിർബന്ധമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തന്നെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രായപൂർത്തിയായി എന്നതാണ്. ഇതിങ്ങനെ പ്രത്യേകം സൂചിപ്പിക്കാൻ കാരണം പല രക്ഷിതാക്കളും അവർക്ക് കുട്ടികൾ പ്രായപൂർത്തിയായാൽ പോലും അവർക്ക് കുട്ടികൾ തന്നെയാണ്. അവർ 18 വയസ്സും 19 വയസ്സും 20 വയസ്സൊക്കെ ആയാലാണ് അവർക്ക് പ്രായപൂർത്തിയാവുക. അത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 15 വയസ്സാവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ 9 വയസ്സിലും ചിലപ്പോൾ 10 വയസ്സിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ചില പെൺകുട്ടികൾ പ്രായപൂർത്തിയാവും, ഹയത് വരും അവർക്ക്. അതുപോലെ തന്നെ ചില ആൺകുട്ടികൾ 12 വയസ്സിലും 11 വയസ്സിലൊക്കെ പ്രായപൂർത്തിയാവും. അങ്ങനെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതുപോലെ തന്നെ നോമ്പ് നോക്കുക, നിസ്കരിക്കുക, അതുപോലെ തന്നെ മറ്റ് ഇബാദത്തുകൾ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളാണ് അവരത് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ രക്ഷിതാക്കളാണ് അതിൻ്റെ കുറ്റക്കാരായി തീരുകയാണ് അവർ അതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തന്നെ പ്രായപൂർത്തിയാവുന്നുള്ളതാണ്. അതിന് 18 വയസ്സെന്നുള്ള നമ്മുടെ നാട്ടിലുള്ള കാര്യമൊന്നും ബാധകമല്ല. അങ്ങനെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാം പഠിപ്പിക്കുന്ന മുഴുവൻ നിയമനിർദ്ദേശങ്ങൾ അവനെ പാലിക്കൽ ബാധ്യസ്ഥനാണ്. കാരണം ചില രക്ഷിതാക്കൾ നമുക്ക് കാണാൻ സാധിക്കും, പ്രായപൂർത്തിയായ ചില മക്കൾ അവരുടെ കൂട്ടത്തിലുണ്ടാവും, വീട്ടിലുണ്ടാവും, പക്ഷെ അവരെ നോമ്പ് നോക്കാൻ വിളിക്കില്ല, അതുപോലത്തെ നിസ്കരിക്കാൻ അവരെ ശീലിപ്പിക്കില്ല, പറയില്ല, കൽപ്പിക്കില്ല. ചോദിച്ചാൽ എന്താ പറയാ, അവർ ചെറിയ മക്കളല്ലേ, അവരതിന് കഴിയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. സഹോദര, ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്, വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്, വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പാടില്ല. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാലൊരു അലാമത്ത് സംഭവിച്ചാൽ അവന് പ്രായപൂർത്തിയായി. അവന് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നെ കല്യാണം കഴിക്കാൻ വരെ പ്രായമായി എന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ അനുവദിക്കില്ലാന്നുള്ളു, ഷറഈൽ അത് അനുവദിക്കപ്പെട്ടതാണ്. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന മുഴുവൻ നിയമങ്ങളും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ബാധകമാണ്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു അഅലം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഷർത്ത്, പ്രായപൂർത്തിയാവുന്നുള്ളത്. മൂന്നാമത്തെ നിബന്ധന, നോമ്പ് നിർബന്ധമായി തീരാനുള്ള മൂന്നാമത്തെ നിബന്ധന, അൽ അഖൽ, ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത്. ബുദ്ധിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഇബാദത്തും നിർബന്ധമാവുന്നുണ്ട്. ഇസ്ലാമിലെ നോമ്പ് മാത്രമല്ല മറ്റേത് ഇബാദത്തുകൾ നിർബന്ധമായി തീരാനുള്ള ഒരു ഷർത്താണ് ഈ പറഞ്ഞ ഇസ്ലാമും ബുലൂഗും അഖലും, ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത്. ബുദ്ധി ഇല്ലാത്ത ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിന്ന് ഒരു ഇബാദത്തും സ്വീകരിക്കപ്പെടുകയില്ല, ശരിയാവുകയില്ല. നിർബന്ധം മാത്രമല്ല അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. കാരണം എന്താണ്, അവന് ബുദ്ധി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് നിയത്ത് വെക്കാൻ സാധിക്കുകയില്ല. ഇസ്ലാമിലെ ഇബാദത്തുകളെ സംബന്ധിച്ചിടത്തോളം നിയത്ത് എന്നുള്ളത് റുക്നോ ഷർത്തോ ആണ്. നോമ്പിന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, റുക്നിന്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു നിയത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ ബുദ്ധി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയത്ത് വെക്കാൻ കഴിയില്ല. അതോടുകൂടി അവരിൽ നിന്ന് ആ ഇബാദത്ത് ശരിയാവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല എന്നർത്ഥം. ഇതിനുള്ള തെളിവ് എന്താണ്, നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെയാണ് അതിനും തെളിവ്. റുഫി അൽഖലമു അൻ തലാത്ത എന്ന് പറഞ്ഞ ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞ ഒരാളെ, മൂന്നാളുകളെ പറഞ്ഞല്ലോ, അതിൽ ഒരാൾ ആരാണ്, അനിൽ മജ്നൂനി ഹത്ത യുഫീഖ്. വേറെ റിവായത്തിൽ കാണാം ഹത്ത യഅഖിൽ, ബുദ്ധിയില്ലാത്ത ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിന്നും പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ച ഒരാളിൽ നിന്നും അമലുകൾ രേഖപ്പെടുത്തുന്ന പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഏതുവരെ, അയാൾക്ക് ബുദ്ധി തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ സ്വബോധം തിരിച്ചു വരുന്നത് വരെ അയാളെ സംബന്ധിച്ചിടത്തോളം പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഈ പേന ഉയർത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് ശരഈലെ നിയമങ്ങൾ ബാധകമല്ല എന്ന്, അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. പ്രായാധിക്യത്താൽ ബുദ്ധിക്ക് തകരാറ് വന്ന ആളുകൾക്കും അതുപോലെ തന്നെ വല്ല രോഗങ്ങളാൽ ബുദ്ധിക്ക് ബോധം നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഇതേ വിധി തന്നെയാണ് അവർക്കും ബാധകമാകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ശരഈലെ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല, അവരുടെ ബുദ്ധി ശരിയാകുന്നത് വരെ. പ്രായാധിക്യത്താൽ ബുദ്ധിക്ക് തകരാറുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇതേ വിധി തന്നെയാണ്, ആളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമല്ല, അതുപോലെ തന്നെ നോറ്റ് വിട്ടേണ്ടതുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം. ഇനി മൊത്തത്തിൽ അവർക്ക് ബുദ്ധിക്ക് തകരാറില്ല. ചില സമയത്ത് റമദാനിലെ ചില ദിവസങ്ങളിൽ അവർക്ക് ബുദ്ധി ആക്കല് ശരിയാകുന്നുണ്ട്, ചില സമയത്ത് അവർക്ക് തകരാറിലാവുന്ന അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ എപ്പോഴാണോ അവർക്ക് ബുദ്ധി നേരായ സമയം ആ ദിവസങ്ങളിൽ അവർക്ക് നോമ്പ് നോക്കൽ നിർബന്ധമാണ്, അല്ലാത്ത സമയത്ത് അവർക്ക് നോമ്പ് നോക്കിയാൽ നിർബന്ധമാകുന്നുമില്ല. ഇനി വല്ല രോഗം കാരണത്താലോ ബുദ്ധിക്ക് ബോധം നഷ്ടപ്പെട്ടവൻ, അവൻ രോഗിയോടാണ്, രോഗിയുടെ ഹുക്മാണ് അവനുള്ളത്. ആ രോഗത്താൽ അവൻ സ്വബോധമില്ലാതെ അവൻ മരണപ്പെടുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, മറ്റുള്ളവർക്ക് അവന് വേണ്ടി നോമ്പ് നോക്കേണ്ടതില്ല, അതുപോലെ തന്നെ അവന് വേണ്ടി ഫിദിയ നൽകേണ്ടതുമില്ല. കാരണം അവന് സാധിക്കാത്ത കാര്യമാണത്, അവൻ സാധിക്കാത്തതിനാലാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പ് നോക്കാതിരുന്നത്. ഇനി അവൻ മരണപ്പെട്ടില്ല, റമദാൻ കഴിഞ്ഞു അവൻക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ശിഫ നൽകിയിട്ടുണ്ടെങ്കിൽ, രോഗത്തിൽ നിന്ന് അവൻ പൂർണ്ണമായും ശമനം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവനെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിൽ നഷ്ടപ്പെട്ട മുഴുവൻ ദിവസങ്ങളും നോറ്റുകൂട്ടാന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഷർത്ത്, അഖലുണ്ടാകുക എന്നുള്ളത്. സഹോദരന്മാരോട് നേരത്തെ ബുലൂഗ് പ്രായപൂർത്തിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, കുട്ടികളുമായി നോമ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കുറച്ച് കാര്യം കൂടി പറയാൻ ഉണ്ടായിരുന്നത് വിട്ടുപോയി, അതിവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് നേരത്തെ ആ മുസ്ലിങ്ങളുടെ വിഷയത്തിൽ സംസാരിച്ചതുപോലെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം റമദാനിൻ്റെ ദിവസങ്ങളിലാണ്, ഏതെങ്കിലും ദിവസങ്ങളിലാണ് അവൻ പ്രായപൂർത്തിയാവുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള റമദാനിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങൾ അവൻ നിർബന്ധമായി നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. മുമ്പ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള റമദാനിൻ്റെ ദിവസങ്ങൾ അവൻ നോമ്പ് വീട്ടിൻ്റെ ആവശ്യമില്ല, നിർബന്ധമില്ല, അവൻ നോച്ചുകൊണ്ടിരുന്ന ആവശ്യമില്ല. ഇനി പകലിലാണ് റമദാനിലെ പകലിലാണ് അവൻ പ്രായപൂർത്തിയാകുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവനെ സംബന്ധിച്ചിടത്തോളം, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മഗ്രിബ് വരെയുള്ള ഇഫ്താർ വരെയുള്ള ബാക്കി സമയങ്ങൾ ഇങ്ങനെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ്. ചില മക്കളെ നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അവന് ആ ദിവസം നോറ്റ് വീട്ടേണ്ടതില്ല, കഥാ അവനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം നോമ്പ് കഥാ വീട്ടേണ്ടതില്ല. അപ്പൊ നമ്മൾ മൂന്ന് ഷർത്ത് പറഞ്ഞു. നാലാമത്തെ നിബന്ധന കുദറത്തുണ്ടാവുക എന്നുള്ളതാണ്, ആരോഗ്യശേഷി ഉണ്ടാവുക, ഇബാദത്ത് ചെയ്യാൻ ശേഷി ഉണ്ടാവുക. അതുപോലെ തന്നെ നോമ്പിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെ, നോമ്പ് നോക്കാൻ ആരോഗ്യമുണ്ടാവുക എന്നുള്ളത്, കഴിവുണ്ടായിരിക്കുക. കഴിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, നോമ്പ് നോക്കാൻ കഴിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ നിർബന്ധമില്ല, നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ നിർബന്ധിക്കുകയില്ല. അപ്പൊ കഴിവില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമല്ല. കഴിവില്ലാത്തവർ, ശേഷിയില്ലാത്തവർ എന്നതിൽ ആരൊക്കെ ഉൾപ്പെട്ടു? രോഗി ഉൾപ്പെട്ടു, അതുപോലെ തന്നെ പ്രായാധിക്യം കാരണത്താൽ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റാത്ത ആളുകൾ ഉൾപ്പെട്ടു, അതുപോലെ തന്നെ കഠിന ദാഹവും വിശപ്പും കാരണത്താൽ മരണം സംഭവിച്ചേക്കുമോ എന്ന് പേടിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ചിടത്തോളം ഹലാക്ക്, നാശം മുന്നിൽ കണ്ട ഒരാളെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കുക എന്നുള്ള നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തഖ്തുലു അൻഫുസക്കും, സ്വന്തത്തെ നിങ്ങൾ കൊല്ലരുത്, വലാ തുൽക്കു വൈദിക്കും ഇല തഹ്ലുക, നിങ്ങളുടെ കൈകൾ നാശത്തിലേക്ക് ഇടരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കുക എന്ന നിർബന്ധമാണ്. അതുപോലെ തന്നെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് കഴിവില്ലാത്തവർ എന്നതിൽ ഉൾപ്പെടുന്നതാണ്, അല്ലെങ്കിൽ അവരുമായി ചേർത്ത് പറയാവുന്നവരാണ് ഗർഭിണികളായവർ. തങ്ങളുടെ വയറ്റിലെ കുട്ടികളുടെ വിഷയത്തിൽ ഭയമുള്ള ഗർഭിണികൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് മുല കൊടുക്കുന്ന സ്ത്രീകൾ, ഇവരൊക്കെ ഇതുമായി ചേർത്ത് പറയാവുന്നവരാണ്. അപ്പം ഇങ്ങനെ കഴിവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യശേഷി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പ് നോക്കാൻ നിർബന്ധമല്ല. മറിച്ച് അവർ ചെയ്യേണ്ട എന്താണ്? അവരങ്ങനെ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ അവർ നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഖളാഉമായി ബന്ധപ്പെട്ട വിശദീകരണം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വേറൊരു ദർസിൽ പ്രത്യേകമായി നമ്മൾ പഠിക്കും ഇൻഷാല്ലാ. ആ സമയത്ത് ഈ രോഗിയുടെ നോമ്പും, രോഗി രണ്ട് നിലക്കുണ്ട്, രോഗം
മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗം, പ്രതീക്ഷയില്ലാത്ത രോഗം, ആ നിലയ്ക്ക് രണ്ട് തരത്തിലുള്ള രോഗമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ, അതുപോലെ തന്നെ പ്രായം ചെന്നവർ അവർക്ക് നോമ്പ് നോക്കാൻ പറ്റൂലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഹൈദ് നിഫാസുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവരെന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ കലാഹുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെ മുലയൂട്ടുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ ഗർഭിണികളായവർ, ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ ഇൻഷാല്ലാ പിന്നീട് ഒരു പ്രത്യേക ദർശനം നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അവിടെ നമുക്ക് വിശദീകരിക്കാം ഇൻഷാല്ലാ. ഇതിന്റെ തെളിവുകളും ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് നാലാമത്തെ ഷർത്ത്, നോമ്പ് അനുഷ്ഠിക്കാൻ ആരോഗ്യശേഷി ഉണ്ടായിരിക്കുക, കഴിവുണ്ടായിരിക്കുക എന്നുള്ളത്. അഞ്ചാമത്തെ ഷർത്ത്, നിബന്ധന എന്താണ്, മുഖീമായിരിക്കണം, നാട്ടുകാരനായിരിക്കുക എന്നുള്ളതാണ്, അഥവാ യാത്രക്കാരനല്ലാതായിരിക്കുക. യാത്രക്കാരനല്ലാതാവുക, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് ഒഴിവാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഇളവാണ്, റുഖ്സയാണ്. അയാൾക്ക് നോമ്പ് നിർബന്ധമില്ല, നോമ്പ് ഒഴിവാക്കുന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല യാത്രക്കാരൻ നൽകിയിട്ടുള്ള റുഖ്സയാണ്. അതിൽ തെളിവ് എന്താണ്, വമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരി, രോഗിക്കും ഇതിനെ തെളിവ്, രോഗിക്കും ഇളവുണ്ട് എന്നുള്ളത് ഈ ആയത്തിനെ തെളിവ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ കാന മിൻകും മരീദൻ, നിങ്ങളിലുള്ള രോഗിയോ ഔ അലാ സഫരി, യാത്രക്കാരനോ, ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, അവർ മറ്റുള്ള റമദാൻ അല്ലാത്ത മറ്റുള്ള ദിവസങ്ങൾ അവർ നോറ്റ് കൂട്ടട്ടെ. അപ്പൊ ഇതാണ് അതിന്റെ തെളിവ്. ഇപ്പൊ രോഗിയെ സംബന്ധിച്ചിടത്തോളം, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം, നാട്ടിലില്ലാത്ത യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുഷ്ഠിക്കാന്നുള്ള നിർബന്ധമല്ല, അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഇളവ് നൽകിയിട്ടുണ്ട്. മുസാഫിറിന്റെ യാത്രക്കാരന്റെ നോമ്പുമായി ബന്ധപ്പെട്ട വിശദീകരണവും ഇൻഷാല്ലാ പിന്നീട് മറ്റൊരു തരത്തിൽ സംസാരിക്കാവുന്നതാണ്. ഇതാണ് അഞ്ചാമത്തെ ഷർത്ത്. ഇനി ആറാമത്തെ ഷർത്ത് എന്താണ്, സാലിമു മിനൽ മവാനി, തടസ്സങ്ങളിൽ നിന്ന് മുക്തനാവണം. നോമ്പ് അനുഷ്ഠിക്കാനുള്ള അല്ലെങ്കിൽ നോമ്പ് നോക്കുന്നതിനുള്ള തടസ്സങ്ങളിൽ നിന്ന് മുക്തനാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ ഈ ഒരു ഷർത്ത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണ്, ഹൈദ് നിഫാസുള്ള സ്ത്രീകളെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാണ്. നോമ്പ് നോമ്പുമായി ബന്ധപ്പെട്ട, നോമ്പ് നിർബന്ധമാകുന്ന അവരിൽ ആളുകളിൽ നിന്നും ഹൈദ് നിഫാസുള്ള ആളുകൾ സ്ത്രീകളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാർ പ്രത്യേകം ഈ ഒരു ഷർത്ത് പറയാനുള്ള കാരണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദ് നിഫാസ് എന്നുള്ളത് നോമ്പ് നോക്കുന്നത് തടസ്സമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ തടസ്സത്തിൽ നിന്ന്, തടസ്സങ്ങളിൽ നിന്നൊക്കെ മുക്തനാവുക എന്നുള്ളതാണ് നോമ്പ് നിർബന്ധമാവാനുള്ള ആറാമത്തെ ഷർത്ത്. ഹൈദ് നിഫാസുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല. നമ്മൾ പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കുക എന്നുള്ളത് കുറ്റകരമാണ്, ഹറാമായ കാര്യമാണ്. നോമ്പ് നോക്കുക എന്നുള്ളത്, നിസ്കരിക്കുക എന്നുള്ളതൊക്കെ ഹറാമായ കാര്യമാണ്, അവർക്ക് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. നോമ്പ് നോക്കിയാൽ, നോമ്പ് നോറ്റാൽ തന്നെ അവർക്ക് അത് സ്വീകരിക്കപ്പെടുകയില്ല, ഹറാമായ കാര്യമാണ്. എന്നാലും തെളിവ് എന്താണ്, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ നാഖിസാത്തു അഖ്ലിൻ, ബുദ്ധി അഖ്ല് കുറഞ്ഞവരാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അഖ്ല് കുറഞ്ഞവരാണ് സ്ത്രീകൾ എന്ന് പറയുന്ന ഹദീസിന്റെ അവസാനത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അവരുടെ അഖ്ൽ കുറയാനുള്ള കാരണം എന്താണ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി എന്താണ്, അലൈസത് ഇദാ ഹാളത് ലം തുസല്ലി വലം തസും, അവള് ഹൈദുകാരിയായാൽ നിസ്കരിക്കുന്നില്ല, നോമ്പ് നോക്കുന്നില്ലല്ലോ. അതുതന്നെയാണ് അവരുടെ ദീനിന്റെ കുറവ്, ഞാനത്തെ അഖലിന്റെ കുറവ് എന്ന് പറഞ്ഞത്. അതും ഹദീസിലുണ്ട്, നാഖിസാത്തു അഖലിൻ വദീനിൻ, അഖലും ദീനും കുറഞ്ഞവരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ദീനിന്റെ കുറവായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്, അവർ ഹൈദായാൽ നിസ്കരിക്കൂല, നോമ്പ് നോക്കില്ല. ഈ ഹദീസ് തെളിവാണ്, ഹൈദുകാരികളിൽ നിസ്കാരമില്ല, നോമ്പില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറ്റ് വേറെ ഹദീസുകൾ കാണാം. ഒരു സ്ത്രീ വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ, ഈ ഹൈദ് നിഫാസുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകളുടെ നോമ്പ് എങ്ങനെയാണ്, അവരുടെ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അവരുടെ ഖളാ എങ്ങനെയാണ്, ഇതൊക്കെ ഇൻഷാല്ലാ പിന്നീടുള്ള ഖളാ എന്നുള്ള പ്രത്യേകമായ ദർശനം നമുക്ക് വിശദീകരിക്കാവുന്നതാണ് വേദനയില്ല. ഇങ്ങനെ ആറോളം ഷർത്തുകളാണ് നോമ്പ് നിർബന്ധമായി തീരുവാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരന്മാരെ ഈ ഒരു ദർശനത്തിൽ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയത്തിലും അറിവിലും ഇൽമിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ പഠിക്കുന്ന ഇൽമുകൾ കൊണ്ട് പഠിക്കുന്ന അറിവ് മുഖേന അമൽ ചെയ്യാനുള്ള തോഫീക്ക് എനിക്കും നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اجعل اعمالنا كلها صالحه واجعلها لوجهك خالصه. اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. واخر دعوانا ان الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله واصحابه اجمعين، والحمد لله رب العالمين.